സാത്താന്റെ കെണികൾ. യേശുക്രിസ്തുവും സാത്താനും തമ്മിൽ 6000 വർഷങ്ങളായി തുടർന്നു വരുന്ന വൻ പോരാട്ടം വേഗം അവസാനിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ക്രിസ്തു മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന വേല പരാജയപ്പെടുത്തി ആത്മാക്കളെ കെണിയിൽ അകപ്പെടുത്തുന്നതിനുള്ള തൻ്റെ പ്രയത്നം ദുഷ്ടനായവൻ വീണ്ടും ഇരട്ടിപ്പിക്കുകയാണ്. പാപക്ഷമയ്ക്കായി ഒരു യാഗവും ഇല്ലാതായി തീരും വരെ രക്ഷകന്റെ മധ്യസ്ഥത അവസാനിക്കുവോളം മനുഷ്യരെ അന്ധകാരത്തിലും അനുതാപരാഹത്യത്തിലും ആഴ്ത്തി നിർത്തുക എന്ന ലക്ഷ്യം നിറവേറ്റുവാൻ സാത്താൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ശക്തിയെ പ്രതിരോധിക്കുന്നതിന് പ്രത്യേക പ്രയത്നം ഇല്ലാതെ ഇരിക്കുന്നിടത്തോളം, അഥവാ ഉദാസീനത സഭയിലും ലോകത്തിലും നിലനിൽക്കുന്നിടത്തോളം, സാത്താൻ ഉത്കണ്ഠാരഹിതനായിരിക്കുന്നു. കാരണം അവൻ്റെ ബന്ധനത്തിൽപ്പെട്ട് തൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നവർ തനിക്ക് നഷ്ടമാകുമെന്ന ഭയം അവനില്ല എന്നതുതന്നെ. എന്നാൽ നിത്യമായ വസ്തുതകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കപ്പെടുക നിമിത്തം രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ആത്മാക്കൾ അന്വേഷിക്കുമ്പോൾ അവൻ കുളത്തിലിറങ്ങുകയും ക്രിസ്തുവിൻ്റെ ശക്തിക്കെതിരെ തൻ്റെ ശക്തി പ്രയോഗിക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തെ പ്രതിരോധിക്കുവാനുള്ള അവസരങ്ങൾ തെരഞ്ഞുപിടിക്കുകയും ചെയ്യുന്നു. തിരുവചനം പ്രതിപാദിക്കുന്ന പ്രകാരം ഒരിക്കൽ ദൈവദൂതന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നപ്പോൾ അവരോടൊത്ത് സാത്താനും ചെന്നത് നിത്യനായ രാജാവിൻ്റെ മുമ്പിൽ വണങ്ങുന്നതിനായിരുന്നില്ല. 1:6 പ്രത്യുത നീതിമാന്മാർക്കെതിരെയുള്ള തൻ്റെ കൊടും പക വ്യാപിക്കുന്നതിനായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിന് മനുഷ്യർ കൂടി വരുന്നിടത്തൊക്കെയും ഈ ഉദ്ദേശത്തോടുകൂടെ സാത്താനും സന്നിഹിതനാകുന്നു. ആരാധനക്കാരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് സകല ജാഗ്രതയോടും കൂടെ അവൻ പ്രവർത്തിക്കുന്നു. നിപുണനായ ഒരു സൈന്യാധിപനെ പോലെ അവൻ തൻ്റെ പദ്ധതികൾക്ക് നേരത്തെ തന്നെ രൂപം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ദൂതവാഹകർ തിരുവചനം പഠിക്കുന്നത് കാണുമ്പോൾ അവർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ പോകുന്ന വിഷയം എന്തെന്ന് അവൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ആ ദൂത് തൻ്റെ വഞ്ചനയ്ക്ക് വിധേയരാകാനുള്ളവരുടെ ഉള്ളത്തിൽ കടക്കാതിരിക്കത്തക്ക വിധം പരിതസ്ഥിതികളെ നിയന്ത്രിക്കുന്നതിന് സകലവിധ കൗശലങ്ങളും തന്ത്രങ്ങളും അവൻ പ്രയോഗിക്കുന്നു. ആ പ്രത്യേക മുന്നറിയിപ്പ് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വ്യക്തിയെ തൻ്റെ സാന്നിധ്യം വേണമെന്നുള്ള ഏതെങ്കിലും വ്യാപാര ഇടപാടിൽ അകപ്പെടുത്തുകയോ മറ്റേതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തുകൊണ്ട് അവനെ തനിക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്ക് സൗരഭ്യവാസനയാകുമായിരുന്ന വചനങ്ങൾ കേൾക്കുവാൻ അനുവദിക്കാതെ അകറ്റി നിർത്തുന്നു. ജനത്തെ ചുറ്റിയിരിക്കുന്ന ആത്മീയ അന്ധകാര നിമിത്തം ദൈവദാസന്മാർ ഭാരപ്പെട്ടിരിക്കുന്നത് സാത്താൻ കാണുന്നു. ഈ ഉദാസീനതയുടെയും അശ്രദ്ധയുടെയും അലസതയുടെയും മയക്കത്തെ ഭേദിക്കുന്നതിന് ആവശ്യമായ ദൈവകൃപയ്ക്കും ശക്തിക്കും വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. അപ്പോൾ പുതിയ ഉണർവോടെ തൻ്റെ ഉപായങ്ങളെ അവൻ രൂപപ്പെടുത്തുന്നു. മനുഷ്യരെ കാമാർത്ഥികളിൽ കുടുക്കിയോ മറ്റേതെങ്കിലും സ്വയേച്ഛാ പൂർത്തീകരണത്തിന് പ്രലോഭിപ്പിച്ചോ രാഗമോഹാദികളിലും പലവിധ സ്വയസംതൃപ്തികളിലും മുഴുകുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സുബോധം മരവിപ്പിച്ചവരാക്കി തങ്ങൾ ആവശ്യം ഗ്രഹിച്ചിരിക്കേണ്ടതായ സത്യങ്ങൾ കേൾക്കാതിരിക്കത്തക്കവണ്ണം സാത്താൻ അവരെ വഞ്ചിക്കുന്നു. പ്രാർത്ഥനയിലും തിരുവചന പഠനത്തിലും ഉപേക്ഷ കാണിക്കുന്നവരെ ആക്രമിച്ച് ജയിക്കുവാൻ എളുപ്പമാണെന്ന് സാത്താന് നന്നായി അറിയാം. അതുകൊണ്ട് അവരുടെ മനസ്സ് മുഴുവൻ നിറയ്ക്കുന്നതിന് സാധ്യമായ സകല ഉപാധികളും അവൻ കണ്ടുപിടിക്കുന്നു. തങ്ങൾ ദൈവഭക്തരെന്ന് അഭിമാനിക്കുക മാത്രം ചെയ്യുന്ന ഒരു കൂട്ടം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അവർ സത്യം ഗ്രഹിക്കുന്നതിന് ശ്രമിക്കാതെ തങ്ങൾ വിയോജിക്കുന്നവരുടെ സ്വഭാവ വൈകല്യങ്ങളും വിശ്വാസ വൈകല്യങ്ങളും കണ്ടുപിടിക്കുക എന്നത് മാത്രം അവരുടെ മതമാക്കി തീർക്കുന്നു. ഇങ്ങനെയുള്ളവർ സാത്താന്റെ വലം കൈയായ സഹായികളാണ്. സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവർ വിരളമല്ല. ദൈവം പ്രവർത്തിക്കുകയും ദൈവദാസന്മാർ ശുശ്രൂഷയിൽ മുഴുകുകയും ചെയ്യുമ്പോൾ അവർ കർമ്മനിരതരാകുന്നു. സത്യത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും അവർ തെറ്റായ നിറം പിടിപ്പിക്കുന്നു. ആത്മാർത്ഥതയും ഉത്സാഹശീലവുമുള്ള സ്വയത്യാഗികളായ ക്രിസ്തു ശിഷ്യരെ വഞ്ചിക്കപ്പെട്ടവരും വഞ്ചകരുമായി സാത്താൻ പ്രതിനിധീകരിക്കുന്നു. മഹത്തായ ഓരോ സൽപ്രവൃത്തിയുടെയും ഉദ്ദേശശുദ്ധിയെ തെറ്റായി ചിത്രീകരിച്ച് ദൂഷ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അനുഭവജ്ഞാനമില്ലാത്തവരുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്നു. വിശുദ്ധവും നീതിയുക്തവുമായ ഓരോന്നും അശുദ്ധവും വഞ്ചനാപരവുമെന്ന് ധരിക്കത്തക്ക വിധം സാത്താൻ വളച്ചൊടിക്കുന്നു. എന്നാലും ആരും തന്നെ അതിൽ വഞ്ചിതരാകേണ്ടതില്ല. അവർ ആരുടെ മക്കളാണെന്നും ആരുടെ മാതൃക പിന്തുടരുന്നുവെന്നും ആരുടെ പ്രവൃത്തി ചെയ്യുന്നു എന്നും വ്യക്തമായി വെളിപ്പെടും. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. 7:16 അങ്ങനെയുള്ളവരുടെ പ്രവൃത്തി ഉഗ്രവിഷം നിറഞ്ഞ ദൂഷകനായ സാത്താൻ്റെതിനോട് സാദൃശ്യമുള്ളതായിരിക്കും. അവൻ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയാണ്. വെളിപ്പാട് 12:10. ആത്മാക്കളെ കെണിയിൽപ്പെടുത്തുന്നതിന് ഏതു വിധത്തിലുമുള്ള കള്ളവും അവതരിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള ധാരാളം പ്രവർത്തകർ ഈ മഹാവഞ്ചകനുണ്ട്. അവൻ നാശത്തിലെത്തിക്കുവാൻ പോകുന്നവരുടെ വ്യത്യസ്തങ്ങളായ അഭിരുചികൾക്കും ഗ്രഹണശക്തിക്കും യോജിച്ച അനേകം മതപാഷാണ്ഡതകൾ തെരഞ്ഞെടുക്കുന്നു. ദൈവവേല പുരോഗമിക്കുന്നത് കാണുവാൻ ആഗ്രഹിച്ച് അതിനെ പരിപോഷിപ്പിക്കുന്നവർക്ക് വിഘ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവിശ്വാസവും സംശയവും പ്രോത്സാഹിപ്പിക്കുന്നവരായ മാനസാന്തരപ്പെടാത്തവരും ആത്മാർത്ഥതയില്ലാത്തവരുമായ വ്യക്തികളെ സഭയ്ക്കുള്ളിൽ കടത്തിക്കൊണ്ടു വരിക എന്നത് അവൻ്റെ പദ്ധതിയാണ്. ദൈവത്തിലും തിരുവചനത്തിലും യഥാർത്ഥ വിശ്വാസമില്ലാത്തവർ മറ്റേതെങ്കിലും തത്വത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്ന വ്യാജേന അവരുടെ വ്യാജ ഉപദേശങ്ങൾ തിരുവചന സത്യങ്ങളിലേക്ക് കടത്തിവിടുന്നു. മനുഷ്യൻ്റെ വിശ്വാസം എന്തായാലും അതിന് അനന്തര ഫലങ്ങളൊന്നുമില്ല എന്ന സിദ്ധാന്തം സാത്താൻ്റെ വിജയകരമായ ചതികളിൽ ഒന്നാണ്. സത്യത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവനെ അത് ശുദ്ധീകരിക്കുന്നു എന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് സത്യത്തിൻ്റെ സ്ഥാനത്ത് അബദ്ധ സിദ്ധാന്തങ്ങൾ, കെട്ടുകഥകൾ, അന്യസുവിശേഷങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുവാൻ സാത്താൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആരംഭകാലം മുതൽ തന്നെ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരോട് ദൈവദാസന്മാർ എതിർത്ത് നിന്നിട്ടുള്ളത് അവർ ഹീനന്മാരായതുകൊണ്ട് മാത്രമല്ല, അപ്രകാരമുള്ള തെറ്റുകൾ പഠിച്ച് ആത്മാക്കൾ നാശത്തിൽ വീഴുമെന്നുള്ളത് കൊണ്ടുകൂടെയാണ്. മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നവർക്കെതിരെ ഏലിയാവ്, യിരെമ്യാവ്, പൗലോസ് എന്നിവർ സധൈര്യം ഉറപ്പോടെ എതിർത്ത് നിന്നിട്ടുണ്ട്. ശരിയായ മതവിശ്വാസം അപ്രധാനമാണെന്ന് കരുതുന്ന ഉദാരഭാവം സത്യസംരക്ഷകരായ വിശുദ്ധന്മാരെ അശേഷം സ്വാധീനിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ കാണുന്ന അവ്യക്തവും സാങ്കല്പികവുമായ തിരുവചന വ്യാഖ്യാനങ്ങൾ, മതവിശ്വാസ സംബന്ധമായ പരസ്പര വിരുദ്ധ സിദ്ധാന്തങ്ങൾ എന്നിവ സത്യമെന്തെന്ന് തിരിച്ചറിയാതെ മനസ്സുകളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നതിനുള്ള നമ്മുടെ വലിയ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. ക്രിസ്തീയ സഭകളിൽ നിലനിൽക്കുന്ന തർക്കങ്ങളും വിഭാഗങ്ങളും വലിയൊരളവ് വരെ തങ്ങളുടെ ഇഷ്ട സിദ്ധാന്തങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തിരുവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സമ്പ്രദായത്താൽ നടപ്പായതാണ്. ദൈവേഷ്ടം എന്തെന്ന് അറിയുന്നതിന് ഹൃദയം വിനയപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധയോടെ തിരുവചനം പഠിക്കുന്നതിന് പകരം ചേർച്ചയില്ലാത്തതും അപൂർവ കൽപ്പിതങ്ങളുമായവയെ കണ്ടുപിടിക്കുവാൻ പലരും ശ്രമിക്കുന്നു. തെറ്റായ തത്വസംഹിതകളും ക്രിസ്തീയമല്ലാത്ത അനുഷ്ഠാനങ്ങളും നിലനിർത്തി പോകുന്നതിനായി പശ്ചാത്തലം മറന്നുകൊണ്ട് വേദപുസ്തക ഭാഗങ്ങൾ ഉപയോഗിക്കുകയും ചിലപ്പോൾ തങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് ഒരു വാക്യത്തിൻ്റെ തന്നെ ചെറിയൊരു ഭാഗം മാത്രം ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ആ വാക്യം മുഴുവനായി പരിശോധിച്ചാൽ അർത്ഥം നേരെ വിപരീതമായി പലപ്പോഴും കാണപ്പെടുന്നതുമാണ്. സ്വർഗതുല്യമായ കൗശലത്തോടെ ജഡീക താൽപ്പര്യങ്ങൾക്ക് അനുയോജ്യമായ പരസ്പര വിരുദ്ധ വ്യാഖ്യാനം നൽകിക്കൊണ്ട് തങ്ങൾക്ക് ചുറ്റും അവർ കിടങ്ങു കുഴിക്കുന്നു. ഇങ്ങനെ അനേകർ മനഃപൂർവ്വം ദൈവവചനത്തെ വൈപരീത്യമാക്കുന്നു. സജീവമായ ഭാവനാശേഷിയുള്ള മറ്റു ചിലർ വേദപുസ്തകം തന്നെ അതിൻ്റെ വ്യാഖ്യാനവും നൽകുന്നു എന്ന തിരുവചന സാക്ഷ്യം അഗണ്യമാക്കി വിശുദ്ധ പ്രവചനങ്ങളിൽ കാണുന്ന ആലങ്കാരിക ചിത്രീകരണങ്ങൾ, രൂപങ്ങൾ, പ്രതീകപ്രയോഗങ്ങൾ എന്നിവയെ തങ്ങളുടെ സങ്കല്പത്തിനൊത്ത് ക്രോഡീകരിച്ച് അവ ബൈബിൾ വ്യാഖ്യാനമെന്ന് പ്രസ്താവിക്കുന്നു. പ്രാർത്ഥന, വിനയം, പഠിപ്പിക്കാവുന്ന ആത്മാവ് എന്നിവ കൂടാതെ തിരുവചനം പഠിക്കുമ്പോഴൊക്കെയും പ്രയാസമേറിയവ മാത്രമല്ല ലാളിത്യവും വ്യക്തവുമായ വേദഭാഗങ്ങൾ പോലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ശരിയായ അർത്ഥത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോകുന്നു. പാപ്പാത്വ നേതാക്കൾ ഇപ്രകാരമുള്ള വേദഭാഗങ്ങൾ അടർത്തിയെടുത്ത് തങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വ്യാഖ്യാനിച്ച് ജനത്തിന് നൽകുകയും വേദപുസ്തകം പഠിച്ച് അതിലെ പാവന സത്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള അവകാശം അവർക്ക് നിഷേധിക്കുകയും ചെയ്യുന്നു. മുഴുവേദപുസ്തകവും അത് ആയിരിക്കുന്നത് പോലെ തന്നെ ജനത്തിന് നൽകേണ്ടതാണ്. ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിക്കുന്നതിന് പകരം അത് അശേഷം ഇല്ലാതിരുന്നുവെങ്കിൽ അവർക്ക് എത്രയോ നന്നായിരുന്നു. സൃഷ്ടിതാവിൻ്റെ ഇഷ്ടമെന്തെന്നറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വഴികാട്ടിയായി വേദപുസ്തകം രൂപപ്പെടുത്തിയിരിക്കുന്നു. സ്ഥിരമായ പ്രവാചകവാക്യം മനുഷ്യന് കൊടുത്തത് ദൈവം തന്നെയാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് ദാനിയേലിനും യോഹന്നാനും വെളിപ്പെടുത്തേണ്ടതിന് യേശുവും ദൂതന്മാരും വന്നു. നമ്മുടെ രക്ഷയ്ക്കാവശ്യമായ സുപ്രധാന കാര്യങ്ങൾ ഗോപ്യമായ മർമ്മമായിരിക്കുന്നില്ല. അവ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആത്മാർത്ഥതയുള്ള സത്യാന്വേഷിയെ സംഭ്രമിപ്പിക്കുവാനോ വഴിതെറ്റിക്കുവാനോ അല്ല. നീ ദർശനമെഴുതുക, ഓടിച്ചു വായ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക എന്ന് ദൈവം ഹബക്കൂക്ക് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. ഹബക്കൂക്ക് 2:2. പ്രാർത്ഥനാനിരതമായ ഹൃദയത്തോട് പഠിക്കുന്ന എല്ലാവർക്കും ദൈവവചനം തെളിവായതാണ്. സത്യസന്ധനായ ഓരോ വ്യക്തിയും സത്യവെളിച്ചത്തിലേക്ക് കടന്നുവരും. നീതിമാന് പ്രകാശം ഉദിക്കും. സങ്കീർത്തനം 97:22. മറഞ്ഞിരിക്കുന്ന നിധിക്കെന്ന പോലെ സഭാംഗങ്ങൾ ഹൃദയപരമാർത്ഥികളായ സത്യാന്വേഷികളാകുന്നില്ലെങ്കിൽ ആ സഭയ്ക്ക് വിശുദ്ധിയിലേക്ക് വളരുവാൻ സാധിക്കുകയില്ല. സാത്താൻ എല്ലായ്പ്പോഴും തൻ്റെ ഉദ്ദേശ സാധ്യത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാമനസ്കത എന്ന നിലവിളി മനുഷ്യരെ കുരുടാക്കി ശത്രുവിൻ്റെ കെണിയിൽ വീഴ്ത്തുന്നു. വേദപുസ്തകത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യ സിദ്ധാന്തങ്ങൾ നിറയ്ക്കുന്നതിൽ അവൻ വിജയിച്ചിരിക്കുന്നു. തങ്ങൾ സ്വതന്ത്രരെന്ന് അഭിമാനിക്കുന്നുവെങ്കിലും ദൈവകൽപ്പന മാറ്റിവെച്ചത് നിമിത്തം സഭകൾ പാപത്തിൻ്റെ ബന്ധനത്തിലാണ്. ശാസ്ത്രീയ ഗവേഷണം പലർക്കും ഒരു ശാപമായി തീർന്നിരിക്കുന്നു. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കും കലയുടെ വളർച്ചയ്ക്കുമായി പ്രകാശത്തിൻ്റെ ഒരു പ്രവാഹം അയക്കുവാൻ ദൈവം അനുവദിച്ചെങ്കിലും ദൈവവചനത്താൽ നിയന്ത്രിക്കപ്പെടാതെ ശാസ്ത്രവും വെളിപ്പാടും തമ്മിലുള്ള ബന്ധത്തിൽ സൂക്ഷ്മ അന്വേഷണം നടത്തുന്ന ഉന്നത വ്യക്തികൾ പോലും തങ്ങളുടെ പ്രയത്നത്തിൽ ഭ്രമിച്ചു പോകുന്നു. ഭൗതികവും ആത്മീയവുമാകുന്ന കാര്യങ്ങളിൽ മേലുള്ള മനുഷ്യജ്ഞാനം അപൂർണവും ഭാഗികവുമാണ്. അതുകൊണ്ട് ശാസ്ത്രത്തെക്കുറിച്ചുള്ള തങ്ങളുടെ വീക്ഷണത്തെ വേദപുസ്തക പ്രസ്താവനകളുമായി സമന്വയിപ്പിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. വെറും സിദ്ധാന്തങ്ങളും ഊഹാപോഹങ്ങളുമായവയെ ശാസ്ത്രീയ വസ്തുതകളായി പലരും സ്വീകരിക്കുകയും പ്രസ്തുത ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിനെ കൊണ്ട് തിരുവചനത്തെ ശോധന കഴിക്കണമെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുന്നു. 1 തിമോത്തിയോസ് 6:20. സൃഷ്ടിതാവും അവൻ്റെ പ്രവൃത്തികളും അവരുടെ ഗ്രഹണശക്തിക്ക് അതീതമാണ്. അവയെ പ്രകൃതി നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കുവാൻ സാധിക്കാത്തതിനാൽ വേദപുസ്തക ചരിത്രം ആശ്രയിക്കാവുന്നതല്ല എന്ന് അവർ ചിന്തിക്കുന്നു. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും രേഖകളുടെ വിശ്വസനീയതയിൽ സംശയിക്കുന്നവർ ഒരു പടി കൂടെ മുന്നോട്ട് പോയി ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കൂടെ സംശയിക്കുകയും അതുല്യമായ ശക്തി പ്രകൃതിയുടേതാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ നങ്കൂരം ഇളകിപ്പോകുവാൻ അനുവദിച്ചു കൊടുത്തതുകൊണ്ട് നിരീശ്വരത്വം എന്ന പാറമേലടിച്ച് തകർന്നു പോകുവാൻ അവർ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം അനേകർ സത്യം വിട്ടകന്ന് സാത്താൻ്റെ വഞ്ചനയിൽ കുടുങ്ങുന്നു. സൃഷ്ടികർത്താവിനേക്കാൾ ബുദ്ധിമാന്മാരാകുവാൻ മനുഷ്യർ പ്രയത്നിക്കുന്നു. നിത്യതയിലും വെളിപ്പെടുത്തി കിട്ടാത്തതായ മർമ്മങ്ങൾ അന്വേഷിക്കുവാനും വിശദീകരിക്കുവാനും മാനുഷിക തത്വശാസ്ത്രങ്ങൾ പരിശ്രമിക്കുന്നു. ദൈവം തന്നെക്കുറിച്ചും തൻ്റെ ഉദ്ദേശത്തെപ്പറ്റിയും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നവയെ ആരാഞ്ഞറിയുന്നതിന് മനുഷ്യർ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് യഹോവയുടെ മഹത്വം, വൈഭവം, ശക്തി എന്നിവയുടെ ദർശനം ലഭിക്കുകയും തങ്ങളുടെ ഒന്നുമില്ലായ്മ അവർ ഗ്രഹിച്ചറിയുകയും തങ്ങൾക്കും മക്കൾക്കുമായി വെളിപ്പെടുത്തിയിരിക്കുന്നവയിൽ അവർ സംതൃപ്തരാകുകയും ചെയ്യും. ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തതും നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങളെ അന്വേഷിച്ചും തെളിവില്ലാത്ത അഭിപ്രായങ്ങളും ഊഹാപോഹങ്ങളും നിരത്തിവെച്ചും മനുഷ്യ മനസ്സുകളെ സൂക്ഷിക്കുകയെന്നത് സാത്താൻ്റെ പരമ കൗശലമാണ്. ലൂസിഫറിന് സ്വർഗത്തിലുണ്ടായിരുന്ന തൻ്റെ സ്ഥാനം നഷ്ടമായത് ഇത് നിമിത്തമായിരുന്നു. ദൈവിക പദ്ധതിയിലെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കാത്തതിൽ അവൻ നിരാശപ്പെട്ടു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നത പദവിയോടനുബന്ധിച്ച് താൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയതിനെ അവൻ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തു. തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ദൂതഗണങ്ങളിലും ഈ അതൃപ്തി കടത്തിവിട്ട് അവരുടെ വീഴ്ചയ്ക്ക് വഴിയൊരുക്കി. ഇപ്പോൾ അവൻ ഇതേ ആത്മാവ് തന്നെ നിറച്ചുകൊണ്ട് വ്യക്തമായ ദൈവകൽപ്പനകളെ നിഷേധിക്കുവാൻ മനുഷ്യ മനസ്സുകളെ പ്രേരിപ്പിക്കുന്നു. വ്യക്തവും തുളച്ചു ചെല്ലുന്നതുമായ വേദപുസ്തക സത്യങ്ങൾ സ്വീകരിക്കുവാൻ ഇഷ്ടപ്പെടാത്തവർ മനസ്സാക്ഷിയെ മരവിപ്പിക്കാൻ ഉതകുന്ന നർമ്മഭാഷിതങ്ങളായ കെട്ടുകഥകൾക്കായി നിരന്തരം കാതോർക്കുന്നു. ആത്മീയതയും സ്വയത്യാഗവും വിനയഭാവവും ലഘൂകരിക്കുന്ന ഉപദേശങ്ങൾ നൽകുമ്പോൾ വളരെ സന്തോഷത്തോടെ അവ സ്വീകരിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ളവർ ജഡീക അഭിലാഷ പൂർത്തീകരണത്തിനായി തങ്ങളുടെ ബുദ്ധിശക്തിയെ അധപ്പതിപ്പിക്കുന്നു. നുറുങ്ങിയ ഹൃദയത്തോടും ദിവ്യ നടത്തിപ്പിനായുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടും കൂടെ തിരുവചനത്തിലേക്ക് തിരിയാതെ ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്നവർക്ക് ഇപ്രകാരമുള്ള കബളിപ്പിക്കലിനെ നേരിടുവാൻ സാധിക്കാതെ വരുന്നു. അവരുടെ ഹൃദയവാഞ്ചകളെ സാധിച്ചു കൊടുക്കുവാൻ സാത്താൻ ഒരുങ്ങി നിൽക്കുന്നു. സത്യത്തിൻ്റെ സ്ഥാനത്ത് അവൻ തൻ്റെ വഞ്ചനകളെ നിരത്തിവെക്കുന്നു. ഇപ്രകാരം പാപ്പാത്വ അധികാരം മനുഷ്യ മനസ്സുകളുടെ മേൽ ശക്തി പ്രാപിക്കുകയും ഒരു ക്രൂശ് വഹിക്കേണ്ടതുള്ളതിനാൽ അവർ സത്യത്തെ ത്യജിക്കുകയും ചെയ്യുന്നു. പ്രൊട്ടസ്റ്റന്റുകാരും ഇതേ പാത തന്നെ പിന്തുടരുന്നു. കൗശലങ്ങളും സൗകര്യപ്രദമായ ഉപായങ്ങളും പഠിച്ച് ലോകത്തോട് അനുരൂപപ്പെട്ട് നിൽക്കുന്നതിനു വേണ്ടി ദൈവവചനം ഉപേക്ഷിക്കുന്ന എല്ലാവരും സത്യവിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് നിത്യനാശത്തിലേക്ക് നയിക്കുന്ന വിശ്വാസത്യാഗം സ്വീകരിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്നു. അറിഞ്ഞുകൊണ്ട് സത്യം ഉപേക്ഷിച്ച് കളയുന്ന എല്ലാവരും സാങ്കല്പികങ്ങളായ സകലവിധ വ്യാജങ്ങളും സ്വീകരിക്കുന്നു. ഒരു ചതിയെ ഉൾക്കിടലത്തോടെ നോക്കിയവർ വേറൊന്നുകൂടെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നു. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്ത കൂട്ടരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാരശക്തി അയക്കുന്നു. 2 തെസലോനിക്കർ 2:10-12. നമ്മൾ ഏത് തത്വമാണ് സ്വീകരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു കൊള്ളുവാൻ ഈ മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നു. പ്രേതാത്മ സിദ്ധാന്തത്തിൻ്റെ കബളിപ്പിക്കുന്ന അത്ഭുതങ്ങളും അതിൻ്റെ പ്രലോഭനകരങ്ങളായ പഠിപ്പിക്കലും ഈ മഹാചതിയൻ്റെ വിജയകരമായ പ്രവൃത്തികളിലൊന്നാണ്. വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അശേഷം സംശയിക്കാത്ത ഇടങ്ങളിൽ അവൻ തൻ്റെ വലകൾ വീശുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പുസ്തകത്തിലെ അത്ഭുതങ്ങൾ ഗ്രഹിക്കുന്നതിന് ഹൃദയംഗമായ പ്രാർത്ഥനയോട് പഠിക്കുന്നവർ തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിക്കത്തക്ക വിധം അന്ധകാരത്തിൽ തള്ളപ്പെട്ടു പോകയില്ല. അവർ സത്യത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ വഞ്ചനയ്ക്കിരയായി വീണുപോകും. വിനാശകരമായ വേറൊരു തെറ്റ് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഉപദേശമാണ്. ഭൂമിയിൽ മനുഷ്യനായി വരുന്നതിന് മുമ്പ് കർത്താവ് ഉണ്ടായിരുന്നില്ല എന്നവർ അവകാശപ്പെടുന്നു. വേദപുസ്തകം വിശ്വസിക്കുന്നു എന്നഭിമാനിക്കുന്ന വലിയൊരു കൂട്ടം ഈ സിദ്ധാന്തത്തെ താൽപ്പര്യത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുക നിമിത്തം യേശുവും പിതാവുമായുള്ള ബന്ധം, തൻ്റെ ദിവ്യ സ്വഭാവം, കർത്താവിൻ്റെ പുരാതന അസ്തിത്വം എന്നിവ സംബന്ധിച്ച് നമ്മുടെ രക്ഷിതാവ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തമായ പ്രസ്താവനകളെ നേരിട്ട് അവർ എതിർക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തി സ്വഭാവമുള്ള ഒരു ജീവി എന്ന അസ്തിത്വം സാത്താനില്ല എന്നും തിരുവചനത്തിൽ ഈ പേര് ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ദുഷിച്ച ചിന്തകളെയും ആഗ്രഹങ്ങളെയും പ്രതിപാദിക്കുന്നതിന് വേണ്ടിയാണെന്നുമുള്ള തെറ്റായ വിശ്വാസമാണ് വളരെ വേഗം പടർന്നുകൊണ്ടിരിക്കുന്ന വേഷപ്രച്ഛന്നവും അപകടകരവുമായ മറ്റൊരു പാഷാണ്ഡത. ജനസമ്മതി നേടിയ അനേകം പ്രസംഗപീഠങ്ങളിൽ നിന്നും പ്രതിധ്വനിക്കുന്ന മറ്റൊരു ഉപദേശമാണ് കർത്താവിൻ്റെ വീണ്ടും വരവ് എന്നത്. ഒരാൾ മരിക്കുമ്പോൾ യേശു അവൻ്റെ അടുക്കൽ വരുന്നു എന്നുള്ള സിദ്ധാന്തം, ക്രിസ്തു ആകാശമേഘങ്ങളിൽ വരുമെന്ന സത്യം മനുഷ്യ മനസ്സുകളിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനുള്ള സാത്താൻ്റെ തന്ത്രമാണിത്. ഇതാ അവൻ അറകളിൽ എന്ന് വർഷങ്ങളായി പറഞ്ഞുകൊണ്ട് സാത്താൻ അനേക ആത്മാക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ഈ ഉപദേശം സ്വീകരിച്ച് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. Matthew 24:23-26. പ്രാർത്ഥന അത്യന്താപേക്ഷിതമായതല്ലെന്ന് ലോകജ്ഞാനം പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥ ഉത്തരം കിട്ടുകയില്ല എന്നും അങ്ങനെയായാൽ അത് നിയമവിരുദ്ധമായ ഒരു അത്ഭുതമാകുമെന്നും അത്ഭുതങ്ങൾക്ക് നിലനിൽക്കാനാവില്ലെന്നും ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നു. വാനഗോളങ്ങൾ മുഴുവൻ മാറ്റമില്ലാത്ത നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നും ഈ നിയമങ്ങൾക്കെതിരെ ദൈവം ഒന്നും ചെയ്യുകയില്ല എന്നും അവർ പറയുന്നു. മാത്രമല്ല, ദൈവം തൻ്റെ തന്നെ നിയമങ്ങൾക്കുള്ളിലാണെന്നും ദൈവിക നിയമങ്ങൾ പ്രവൃത്തിപഥത്തിലാകുമ്പോൾ ദൈവിക സ്വാതന്ത്ര്യം പുറന്തള്ളപ്പെട്ടു പോകുമെന്നും അവർ വ്യാഖ്യാനിക്കുന്നു. ഇപ്രകാരമുള്ള ഉപദേശങ്ങൾ തിരുവചന സാക്ഷ്യങ്ങളോട് യോജിക്കുന്നില്ല. യേശു ക്രിസ്തുവും തൻ്റെ അപ്പോസ്തലന്മാരും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലേ? അനുകമ്പാർദ്ദനായ അതേ രക്ഷകൻ ഇന്നും ജീവിക്കുന്നു. താൻ ഈ ലോകത്തിൽ മനുഷ്യരൂപം പൂണ്ടിരുന്നപ്പോഴെന്ന പോലെ ഇന്നും അവൻ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നതിൽ തൽപരനുമാണ്. ജഡീകമായത് സ്വർഗീയമായതിനോട് സഹകരിക്കുന്നു. യാചിക്കുന്നില്ല എങ്കിൽ കൊടുക്കുവാൻ സാധ്യതയില്ലാത്തത് വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയ്ക്കുത്തരമായി നൽകുക എന്നത് ദൈവപദ്ധതിയുടെ ഒരു ഭാഗമാണ്. ക്രിസ്തീയ സഭകളിൽ കണ്ടുവരുന്ന അബദ്ധ ഉപദേശങ്ങളും സാങ്കല്പിക ആശയങ്ങളും അസംഖ്യമാണ്. ദൈവവചനത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന അതിർവരമ്പുകൾ മാറ്റുമ്പോഴുണ്ടാകുന്ന ദുഷ്ടതയുടെ ഫലം ഗണിക്കാൻ അസാധ്യമാണ്. ഇപ്രകാരം പ്രവർത്തിക്കുവാൻ ഒരുമ്പെടുന്നവരിൽ ചിലർ ഒരു സത്യം മാത്രം തിരസ്കരിക്കുന്നു. എന്നാൽ അധികം പേരും സത്യോപദേശങ്ങൾ ഓരോന്നായി ഉപേക്ഷിച്ചുകൊണ്ട് അവസാനം അവിശ്വാസികളായി മാറുന്നു. തിരുവചന വിശ്വാസികളായിരിക്കേണ്ടിയിരുന്ന പലരും സാർവത്രികമായ മതതത്വശാസ്ത്രത്തിലെ തെറ്റുകൾ നിമിത്തം അവിശ്വാസികളായി മാറിപ്പോയിരിക്കുന്നു. നീതി, ദയ, ദാനശീലം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന തങ്ങളുടെ സ്വന്ത മാനസിക നിഗമനങ്ങൾക്ക് ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് അവർക്ക് അസാധ്യമായി തീരുകയും അവ വേദപുസ്തക ഉപദേശങ്ങളാണെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ ദൈവവചനത്തെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇത് സാധിച്ചു കാണുവാൻ സാത്താനും ആഗ്രഹിക്കുന്നു. ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള ആശ്രയം നശിച്ചു കാണുന്നതിലധികം ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. സംശയാലുക്കളുടെ വലിയ സൈന്യത്തിൻ്റെ തലവനായി സാത്താൻ നിന്നുകൊണ്ട് ആത്മാക്കളെ വഞ്ചിച്ച് തൻ്റെ സൈന്യബലം കൂട്ടുവാൻ അക്ഷീണം പ്രയത്നിക്കുന്നു. അവിശ്വസിക്കുക എന്നത് ഒരു പരിഷ്കാരമായി മാറിയിരിക്കുന്നു. തിരുവചനം പാപത്തെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വലിയൊരു കൂട്ടം പേർ ദൈവത്തെയും തൻ്റെ വചനത്തെയും അവിശ്വസിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ ഇഷ്ടപ്പെടാത്തവർ അതിൻ്റെ അധികാരത്തെ മറിച്ചിടുവാൻ പ്രയത്നിക്കുന്നു. അവർ വേദപുസ്തകം വായിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും വചനത്തിലും പ്രസംഗത്തിലും കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന് മാത്രമാണ്. തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വിമുഖത കാണിക്കാതെയും അതിനെ ന്യായീകരിച്ചുകൊണ്ടും ആരും തന്നെ അവിശ്വാസികളായി തീരുന്നില്ല. അഹങ്കാരവും അലസതയും നിമിത്തം അനേകർ സംശയാലുക്കളായി തീരുന്നു. പ്രശംസാർഹമായതെന്തും പൂർത്തീകരിക്കണമെങ്കിൽ പ്രയത്നവും സ്വയത്യാഗവും ആവശ്യമായിരിക്കുന്നത് കൊണ്ട് അലസന്മാരായവർ വേദപുസ്തകത്തെ വിമർശിച്ച് അതിബുദ്ധിമാന്മാരാണെന്ന പ്രശസ്തി ആർജിക്കുവാൻ ലക്ഷ്യമിടുന്നു. ദൈവിക ജ്ഞാനത്താൽ വെളിച്ചം പ്രാപിക്കാത്ത ജഡിക ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ അസാധ്യമായ അനേകം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വിമർശനത്തിനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു. അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും നിരീശ്വരത്വത്തിൻ്റെയും കൂടെ നിൽക്കുന്നത് നന്മയായി പലർക്കും തോന്നുന്നു. ഇപ്രകാരമുള്ളവർ തുറന്ന മനസ്സുള്ളവരായി പ്രത്യക്ഷപ്പെടുമെങ്കിലും ഇവർ സ്വാർത്ഥവിശ്വാസികളും അഹങ്കാരികളുമാണെന്ന് വെളിപ്പെട്ടു വരും. മറ്റുള്ളവരുടെ മനസ്സിനെ സംഭ്രമിപ്പിക്കുന്നതിന് വേണ്ടി തിരുവചനത്തിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിൽ പലരും സന്തോഷിക്കുന്നു. ചിലർ ഒരു വിവാദം ആഗ്രഹിച്ചുകൊണ്ട് തെറ്റിൻ്റെ വശം പിടിച്ച് വിമർശിക്കുവാനും വാദിക്കുവാനും തുടങ്ങുന്നു. അവർ തങ്ങളെ വേട്ടക്കാരൻ്റെ കെണിയിൽ വീഴ്ത്തുകയാണെന്ന് അറിയുന്നില്ല. എന്നാൽ പരസ്യമായി അവിശ്വാസം പ്രകടിപ്പിച്ചു പോയതുകൊണ്ട് ആ അവസ്ഥയിൽ തന്നെ തുടരേണ്ടതാണെന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെ അവർ അവിശ്വാസികളോട് ചേർന്ന് തങ്ങൾക്ക് പരദേശിയുടെ വാതിൽ അടച്ചു കളയുന്നു. വേദപുസ്തകത്തിൻ്റെ ദിവ്യ സ്വഭാവത്തെ സംബന്ധിക്കുന്ന അനേകം തെളിവുകൾ ദൈവം തൻ്റെ വചനത്തിൽ നൽകിയിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിനെ സംബന്ധിക്കുന്ന വലിയ സത്യങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഓരോ വ്യക്തിക്കും സത്യം മനസ്സിലാക്കാം. തങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ ഉറച്ച ഒരടിസ്ഥാനം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നു. എന്നാലും അക്ഷയനായ ദൈവത്തിൻ്റെ പദ്ധതികളും ഉദ്ദേശങ്ങളും പൂർണ്ണമായി ഗ്രഹിക്കുവാൻ ക്ഷയമുള്ള മനുഷ്യ മനസ്സിന് സാധിക്കുന്നില്ല. ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അവൻ തൻ്റെ മഹത്വം മറച്ചിരിക്കുന്ന തിരശീല നമ്മുടെ അഹംഭാവമെന്ന കരത്താൽ മാറ്റുവാൻ നാം ശ്രമിക്കരുത്. ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. റോമർ 11:33. അനന്തമായ ശക്തിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന അതിരുകളില്ലാത്ത സ്നേഹം നാം മനസ്സിലാക്കേണ്ടതിന് നമ്മോടുള്ള തൻ്റെ ഇടപെടലുകളെയും തൻ്റെ പ്രവർത്തന ഉദ്ദേശങ്ങളെയും നമ്മുടെ അറിവിനായി തന്നിരിക്കുന്നു. നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ജ്ഞാനവും നീതിയും നിറഞ്ഞ കൽപ്പനയുടെ മുമ്പിൽ അതൃപ്തിയും അവിശ്വാസവും കൂടാതെ ആദരപൂർവം തലവണക്കി നാം കീഴടങ്ങേണ്ടതാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നാം അറിയേണ്ടതായ തൻ്റെ പദ്ധതികളെല്ലാം അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. അതിനപ്പുറമുള്ളവയ്ക്ക് വേണ്ടി സർവശക്തിയുള്ള തൻ്റെ കരത്തിലും സ്നേഹനിർഭരമായ തൻ്റെ ഹൃദയത്തിലും നാം വിശ്വസിക്കണം. വിശ്വസിക്കുന്നതിനുള്ള ധാരാളം തെളിവുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിലും അവിശ്വസിക്കുവാനുള്ള ഉപാധികളെല്ലാം ദൈവം ഒരിക്കലും മാറ്റിക്കളയുന്നില്ല. തങ്ങളുടെ സംശയങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള കൊളുത്തുകൾ അന്വേഷിക്കുന്നവർ അവ കണ്ടെത്തും. എല്ലാവിധ തടസ്സങ്ങളും മാറി സംശയത്തിനുള്ള അവസരങ്ങളെല്ലാം നീങ്ങിപ്പോകുമ്പോൾ മാത്രം ദൈവവചനം സ്വീകരിച്ച് അനുസരിക്കാമെന്ന് ചിന്തിക്കുന്നവർ ഒരിക്കലും ദൈവിക വെളിച്ചത്തിലേക്ക് വരികയില്ല. ദൈവത്തെ അവിശ്വസിക്കുക എന്നത് പുതുക്കം പ്രാപിക്കാത്തതും ദൈവത്തോട് ശത്രുത്വം ഉള്ളതുമായ ഹൃദയത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്. എന്നാൽ വിശ്വാസം എന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിക്കപ്പെടുന്നതാണ്. പോഷിപ്പിക്കുമ്പോൾ മാത്രമേ അത് പുഷ്ടിപ്പെടുകയുള്ളൂ. നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആർക്കും വിശ്വാസത്തിൽ ഉറച്ചു വരുവാൻ സാധിക്കുകയില്ല. വളർത്തുന്നതിനനുസരിച്ച് അവിശ്വാസവും ശക്തി പ്രാപിക്കും. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് ദൈവം കൊടുത്തിരിക്കുന്ന തെളിവുകളിൽ ആശ്രയിക്കാതെ ചോദ്യം ചെയ്യാനും കുറ്റം പറയാനും മനുഷ്യർ തുടങ്ങുമ്പോൾ സംശയങ്ങൾ കൂടുതൽ കൂടുതൽ ബലപ്പെട്ടു വരുന്നതായി അവർ കാണും. എന്നാൽ ദൈവവാഗ്ദത്തങ്ങളെ സംശയിക്കുകയും തൻ്റെ കൃപയുടെ ഉറപ്പിനെ അവിശ്വസിക്കുകയും ചെയ്യുന്നവർ ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ സ്വാധീനം മറ്റുള്ളവരെ ക്രിസ്തുവെങ്കിലേക്ക് ആകർഷിക്കുന്നതിന് പകരം അകറ്റിക്കളയുക മാത്രമേ ചെയ്യുകയുള്ളൂ. കറുത്ത ഇലകൾ നിറഞ്ഞ ശിഖരങ്ങൾ ചുറ്റുപാടും വീശി മറ്റു സസ്യങ്ങൾക്കും കൂടെ സൂര്യപ്രകാശം തടഞ്ഞുകൊണ്ട് അവയെ തൻ്റെ തണുത്ത നിഴലിൻ കീഴിൽ നശിപ്പിക്കുന്ന ഫലമില്ലാത്ത വൃക്ഷങ്ങളാണ് അവർ. ഇക്കൂട്ടരുടെ ജീവിത പ്രവൃത്തികൾ അവർക്കെതിരെയുള്ള നിത്യമായ സാക്ഷികളായി വെളിപ്പെട്ടു വരും. സംശയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കുന്ന ഇവർ അതിൽ നിന്ന് നിശ്ചയമായും ഫലം കൊയ്യും. സംശയത്തിൽ നിന്നും മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു പോംവഴി മാത്രമേ കരണീയമായിട്ടുള്ളൂ. മനസ്സിലാകാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാതെയും കുറ്റം പറയാതെയും തങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന വെളിച്ചത്തിന് പ്രാധാന്യം കൊടുത്ത് അതിൽ അവർ നടക്കേണ്ടതാണ്. അപ്പോൾ അധികം വെളിച്ചം അവർക്ക് തുടർന്ന് ലഭിക്കും. ചെയ്യേണ്ടതെന്തെന്ന് തങ്ങളുടെ ബുദ്ധിക്ക് വ്യക്തമായി കിട്ടിയിരിക്കുന്നത് അവർ ചെയ്യട്ടെ. അപ്പോൾ അവർ ഇന്ന് സംശയിക്കുന്നവയെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ സഹായം ലഭിക്കുകയും ചെയ്യും. സത്യമാണെന്ന് തന്നെ തോന്നത്തക്ക വിധമുള്ള വ്യാജം അവതരിപ്പിച്ച് അതിൽ വഞ്ചിക്കപ്പെടുവാൻ താൽപ്പര്യമുള്ളവരെയും സത്യം ആവശ്യപ്പെടുന്ന സ്വയത്യാഗവും യാഗവും ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയും ചതിക്കുവാൻ സാത്താന് സാധിക്കും. എന്നാൽ എന്ത് വില കൊടുത്തായാലും സത്യം ഗ്രഹിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാത്മാവിനെ പോലും തൻ്റെ ശക്തിക്ക് അധീനമാക്കുവാൻ അവന് സാധിക്കുകയില്ല. ക്രിസ്തുവാണ് സത്യം. അവനാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. യോഹന്നാൻ 1:9. മനുഷ്യനെ സകല സത്യത്തിലും വഴി നടത്തുവാൻ സത്യത്തിൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ദൈവപുത്രൻ തൻ്റെ അധികാരത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം അറിയും. മത്തായി 7:7, യോഹന്നാൻ 7:17. സാത്താനും അവൻ്റെ സൈന്യവും തങ്ങൾക്കെതിരെ പ്രയോഗിക്കുവാൻ ഒരുക്കുന്ന കെണികളെപ്പറ്റി ക്രിസ്തുവിൻ്റെ അനുയായികൾ വളരെ കുറച്ച് മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ തൻ്റെ അഗാധമായ പദ്ധതിയുടെ പൂർത്തീകരണത്തിനു വേണ്ടി അവയ്ക്കെല്ലാം അതീതമായി പ്രവർത്തിക്കുന്നു. തൻ്റെ ജനം അഗ്നിശോധനകളും പരീക്ഷകളും നേരിടുവാൻ കർത്താവ് അനുവദിക്കുന്നത് അവരുടെ കഷ്ടപ്പാടിലും വേദനയിലും അവൻ സന്തോഷിക്കുന്നത് കൊണ്ടല്ല. പിന്നെയോ, ഇപ്രകാരമുള്ള നടപടികൾ അവരുടെ അന്തിമ വിജയത്തിന് അത്യാവശ്യമായതിനാലാണ്. പരീക്ഷകളിൽ നിന്നും അവരെ പൊതിഞ്ഞുകൊള്ളുവാൻ തൻ്റെ സ്വന്തം മഹത്വത്തിൽ ദൈവത്തിന് സാധ്യമല്ല. കാരണം പീഡാനുഭവങ്ങളുടെ ആവശ്യം തന്നെ തിന്മയുടെ വശീകരണത്തോട് എതിർത്ത് നിൽക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ്. നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ തങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ദൈവവാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തിൽ നിന്ന് തിരുസാന്നിധ്യം മാറ്റിവെക്കുവാനും ദൈവവേലയ്ക്ക് തടസ്സം സൃഷ്ടിക്കുവാനും മനുഷ്യർക്കോ പിശാചുക്കൾക്കോ ഒരിക്കലും സാധിക്കുകയില്ല. പരസ്യമോ രഹസ്യമോ ആയ ഓരോ പരീക്ഷയും ഓരോ തടസ്സവാദവും വിജയകരമായി ചെറുത്ത് നേരിടപ്പെടും. അത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സക്കറിയാവ് 4:6. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? 1 Petrus 3:12-13. ആഭിചാരം പ്രയോഗിച്ചും ദൈവത്തിന് യാഗം കഴിച്ചും ഇസ്രായേലിനെതിരെ ശാപവാക്കുകൾ ഉച്ചരിക്കുവാൻ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ബലയാൻ ശ്രമിച്ചപ്പോൾ ദൈവാത്മാവ് അവൻ്റെ ശാപവാക്കുകളെ തടയുകയുണ്ടായി. അവൻ ഇപ്രകാരം പ്രസ്താവിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടു: ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെയാകട്ടെ. രണ്ടാമതും യാഗം കഴിച്ചതിന് ശേഷം അഭക്തനായ പ്രവാചകൻ ഘോഷിക്കുന്നു: അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. 3. യാഗപീഠം നിർമ്മിക്കപ്പെട്ടു. ഒരു ശാപവാക്ക് ഉച്ചരിപ്പാൻ ബലയാം വീണ്ടും പരിശ്രമിച്ചു. പക്ഷേ അനുഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് ദൈവാത്മാവ് തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് സമൃദ്ധിയും അവരുടെ ശത്രുക്കൾക്ക് വിഡ്ഢിത്വവും വിദ്വേഷവും പ്രഖ്യാപിച്ചു. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. സംഖ്യ 23:8, 10, 20, 21, 23, 24, 29. ഈ സമയം ഇസ്രായേൽ മക്കൾ ദൈവം മുമ്പാകെ വിശ്വസ്തരായിരുന്നു. അവർ ദൈവകൽപ്പനകൾ അനുസരിച്ചിരുന്നിടത്തോളം അവരെ ജയിക്കുവാൻ ഭൂമിയിലോ പാതാളത്തിലോ ഉള്ള ഒരു ശക്തിക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ അവർക്കെതിരെ ഉച്ചരിക്കുവാൻ ബലയാൻ ശ്രമിച്ച ശാപവാക്കുകൾ അവരെ പാപത്തിൽ വീഴ്ത്തിയതിനു ശേഷം അവരുടെ മേൽ വരുത്തുവാൻ സാത്താന് സാധിച്ചു. ക്രിസ്തുവിൽ വസിക്കുന്ന ബലഹീനനായ വ്യക്തിയോട് പോലും അന്ധകാരത്തിൻ്റെ സൈന്യത്തിന് കിടനിൽക്കാനാകയില്ലെന്നും തന്നെത്താൻ വെളിപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിനിറങ്ങിയാൽ അവൻ എതിർക്കപ്പെടുമെന്നും സാത്താന് നന്നായി അറിയാം. അതുകൊണ്ട് അവൻ ക്രിസ്തുവിൻ്റെ ഭടന്മാരെ അവരുടെ രക്ഷാസങ്കേതത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുകയും തൻ്റെ സേനയുമായി മറഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ നിലത്ത് കാൽ വയ്ക്കുന്നവരെ നശിപ്പിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയം വെച്ചും തൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ചും മാത്രമേ നമുക്ക് സുരക്ഷിതരായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥന കൂടാതെ ആർക്കും തന്നെ ഒരു ദിവസമോ ഒരു മണിക്കൂർ പോലുമോ സുരക്ഷിതരായിരിക്കുവാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് തൻ്റെ വചനം ഗ്രഹിക്കുന്നതിനുള്ള ജ്ഞാനം ലഭിക്കുവാൻ നാം ദൈവത്തോട് യാചിക്കേണ്ടതാണ്. പരീക്ഷകൻ്റെ ഉപായങ്ങളെ സംബന്ധിച്ചും അവയെ വിജയകരമായി നേരിടേണ്ട മാർഗങ്ങളെക്കുറിച്ചും ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇടർച്ചയുണ്ടാക്കി നമ്മെ വീഴിക്കാമെന്ന് കരുതി അവൻ കാണുന്ന തിരുവചന ഭാഗങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യാനും അസ്ഥാനത്ത് ഉദ്ധരിക്കുവാനും സാത്താൻ വിരുദ്ധനാണ്. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ഒരിക്കലും കൈവിടാതെ ഹൃദയത്തിൽ താഴ്മ ധരിച്ചുകൊണ്ട് നാം വേദപുസ്തകം പഠിക്കേണ്ടതാണ്. സാത്താൻ്റെ തന്ത്രങ്ങൾക്കെതിരെ നാം എപ്പോഴും ജാഗരൂകരായിരുന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് വിശ്വാസത്തോടുകൂടെ നാം സദാ പ്രാർത്ഥിക്കേണ്ടതാണ്.